പൊൻപാത്രങ്ങളിലായിരുന്നവർക്ക് കുടിപ്പാൻ കൊടുത്തത്. രാജവീഞ്ഞും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് തന്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത്, ഓരോരുത്തൻ താന്താന്റെ മനസ്സുപോലെ ചെയ്തുകൊള്ളട്ടെ എന്ന് കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെയായിരുന്നു. രാജ്ഞിയായ വസ്തിയും അഹശ്വേരേഷ് രാജാവിന്റെ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. ഏഴാം ദിവസം വീഞ്ഞുകുടൻ കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വേരേഷ് രാജാവ് മെഹൂമാൻ, ബിസ്ത, ഹർബോന, ബിസ്ത, അബഗ്ദ, സേഥർ, കർക്കസ് എന്നിങ്ങനെ രാജധാനിയിൽ സേവിച്ചു നിൽക്കുന്ന ഏഴ് ഷണ്ണന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു. എന്നാൽ ഷണ്ണന്മാർ മുഖാന്തരവാച്ച രാജകൽപ്പന മറുത്ത് വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. അവന്റെ കോപം അവന്റെ ഉള്ളിൽ ജ്വലിച്ചു. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്തെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ ശർശാന, ശേഥാർ, അത്മാഥ, തർശീസ്, മേരസ്, മർസേന, മിമൂഖാൻ എന്നിങ്ങനെ പാഴ്സിയിലെയും മേദ്യയിലെയും ഏഴ് പ്രഭുക്കന്മാർ അവനോട് അടുത്തിരിക്കുകയായിരുന്നു. രാജ്യധർമ്മത്തിലും ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ വിദ്വാൻമാരോട് രാജാവ് ഷണ്ണന്മാർ മുഖാന്തര അഹശ്വേരേഷ് രാജാവ് അയച്ച കൽപ്പന വസ്തി രാജ്ഞി അനുസരിക്കായികൊണ്ട് രാജ്യധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു. അതിനെ മെമൂഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞെന്തെന്നാൽ വസ്തി രാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശ്വേരേഷ് രാജാവിന്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വേരേഷ് രാജാവ് വസ്തി രാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരാൻ കൽപ്പിച്ചേച്ചാറേ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്ന് തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാഴ്സിയയിലെയും മേദ്യയിലെയും പ്രഭുഭക്തിമാർ രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്നയും നീരസവും അധികരിക്കും. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വേരേഷ് രാജാവിന്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുമ്പിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാതെ വണ്ണം പാഴ്സിയുടെയും മേദ്യരുടെയും രാജ്യധർമ്മത്തിൽ എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്യസ്ഥാനം അവളേക്കാൾ നല്ലവളായി മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്തെല്ലാടവും അത് മഹാരാജ്യമല്ലോ. പരസ്യമാവുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു. രാജാവ് മെമൂഖാന്റെ വാക്കുപോലെ ചെയ്തു. ഏത് പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതാത് സംസ്ഥാനത്തേക്കും അതാതിന്റെ അക്ഷരത്തിലും അതാത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു. അതിന്റെ ശേഷം അഹശ്വേരോശ് രാജാവിന്റെ ക്രോധം ശമിപ്പിച്ചപ്പോൾ അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെ കുറിച്ച് കൽപ്പിച്ച വിധിയെയും ഓർത്തു. അപ്പോൾ രാജാവിന്റെ സേവകന്മാരായ ഭൃത്യന്മാർ പറഞ്ഞത്, രാജാവിന് വേണ്ടി സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കട്ടെ, രാജാവ് രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം, അവർ സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെ ശേഖരിച്ച് ട്യൂഷൻ രാജധാനിയിലെ അന്തപുരത്തിൽ രാജാവിന്റെ ചണ്ണനായ അന്തപുര പാലകനായ ഹേഗായിയുടെ വിചാരണയിൽ ഏൽപ്പിക്കുകയും അവർക്ക് ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യട്ടെ. രാജാവിന് ബോധിച്ച യുവതി വസ്തിക്ക് പകരം രാജ്ഞിയായിരിക്കട്ടെ. ഈ കാര്യം രാജാവിന് ബോധിച്ചു. അവൻ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ ട്യൂഷൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിന്റെ മകനായ ഹിമയുടെ മകനായ യായിരിന്റെ മകൻ മോർദെഖായ് എന്ന പേരുള്ള ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും എരിശിലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാരില്ലായികൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. അവിടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായി എടുത്തു. രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂശൻ രാജധാനിയിൽ ഹെഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിലെ അന്തപുരപാലകനായ ഹെഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. ആ യുവതിയെ അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. എസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല. അത് അറിയിക്കരുത് എന്ന് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ എസ്തേറിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്തെല്ലാം ആകുമെന്നുള്ളതും അറിയേണ്ടതിന് മൊർദെഖായി ദിവസം പ്രതി അന്തപുരത്തിന്റെ മുറ്റത്തിന് മുമ്പാകെ നടന്നുകൊണ്ടിരുന്നു. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർതൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. ഓരോരുത്തർക്ക് അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറവരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിനെ അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. സന്ധ്യാസമയത്ത് അവൾ ചെല്ലുകയും പ്രഭാതകാലത്ത് രാജാവിന്റെ ഷണ്ണനായി വെപ്പാട്ടികളുടെ പാലകനായ ചയസ്റ്റസിന്റെ വിചാരണയിലുള്ള 2-ാമത്തെ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. രാജാവിന് അവളോട് ഇഷ്ടം തോന്നിയിട്ട് അവളെ പേർ പറഞ്ഞ് വിളിച്ചല്ലാതെ പിന്നെ അവൾക്ക് രാജസന്നിധിയിൽ ചെന്നുകൂടാ. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ടെടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയിലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറവന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബത്തു മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജഗിരീടം അവളുടെ തലയിൽ വെച്ചു. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. രാജാവ് തന്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിന്റെ വിരുന്നിനായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കലിരുന്നിരുന്നു. മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തേർ തന്റെ കുലവും ജാതിയും അറിയിക്കാതെ ഇരുന്നു. എസ്തേർ മൊർദെഖായിയുടെ അടുക്കൽ വന്നപ്പോഴത്തെ പോലെ പിന്നെയും അവന്റെ കൽപ്പന അനുസരിച്ചു പോന്നു. ആ കാലത്ത് മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽക്കാവൽക്കാർ രാജാവിന്റെ 2 ഷണ്ണന്മാരായ ബിഗ്ദാനും തേരസ്സും ക്രുദ്ധിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ തരമന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞു. എസ്തേർ രാജയ്ക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറേ കാര്യം സത്യമെന്ന് കണ്ടു അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാത്തയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെ ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. രാജാവിന്റെ വാതിൽക്കല്ലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അപ്പോൾ രാജാവിന്റെ വാതിൽക്കല്ലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്തേന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദ്ദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിനെ അവരത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദ്ദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മൊർദ്ദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. മൊർദ്ദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവനെ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലാടവുമുള്ള മൊർദ്ദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. അഹശ്വേരോശ് രാജാവിന്റെ 12 ആണ്ടിൽ നീസാൻ മാസമായ 1 മാസത്തിൽ അവർ ആദാർ എന്ന 12 മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് പൂര എന്ന് ചീട്ടിട്ട് നോക്കി. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായ പ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ എങ്ങനെ വിടുന്നത്? രാജാവിന് യോഗ്യമല്ല. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി ആഗാഗ്യനായ ഹമ്മദാഥയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. രാജാവ് ഹാമാനോട്, ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം 13 തീയതി രാജാവിന്റെ രാജസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്ക് ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതാത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതാത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതാത് ജനത്തിനും അവരുടെ ഭാഷയിലും എഴുതി. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ആദാർ മാസമായ 12 മാസം 13 തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ചു കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടുപോയി. ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ മൊർദ്ദെഖായി വസ്ത്രം കീറി ചെട്ടെടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടെടുത്തും കൊണ്ടും ആർക്കും രാജാവിന്റെ പടിവാളിനകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തെ യഹൂദന്മാരുടെയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടെടുത്ത് വെണ്ണീറിൽ കിടന്നു. എസ്തേറിന്റെ ബാല്യക്കാറ്റുകളും ഷണ്ണന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മൊർദ്ദെഖായിയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. അപ്പോൾ എസ്തേർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ണന്മാരിലൊരുത്തനായ ഹഥാക്കിനെ വിളിച്ചു. അതെന്തെന്ന് അവന്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് മൊർദ്ദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹഥാക്ക് രാജാവിന്റെ പടിവാതിലിന് മുമ്പിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മൊർദ്ദെഖായിയുടെ അടുക്കൽ ചെന്ന് മൊർദ്ദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യ സംഖ്യയും അവനോട് അറിയിച്ചു. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവൻ അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിന് വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിനും അവളോട് ആജ്ഞാപിപ്പാനും പറഞ്ഞു. അങ്ങനെ ഹദാക്ക് ചെന്ന് മൊർദ്ദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മൊർദ്ദെഖായിയോട് ചെന്ന് പറവാൻ ഹദാക്കിന് കൽപ്പന കൊടുത്തു. എന്തെന്നാൽ യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോലയാളുടെ നേരെ നീട്ടഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന ഒരു നിയമമുള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. അവർ എസ്തേറിന്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിലിരിക്കാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തെ വന്നിരിക്കുന്നത്. ആർക്കറിയാം? അതിനെ സേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എന്റെ ബാല്യക്കാരികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. എസ്തേർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. 3ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്നു രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനി രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തന്റെ കയ്യിൽ നിന്ന് പൊൻചെങ്കോൾ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്ത് നിന്ന് ചെങ്കോളിന്റെ അറ്റം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ എന്ത് വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൽ പകുതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു. അതിന് എസ്തേർ രാജാവിന് തിരുവുള്ളം ഉണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരേണമെന്ന് അപേക്ഷിച്ചു. എസ്തേർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവീനെന്ന് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ ഒരുക്കി വിരുന്നിനിയെന്നു. വീഞ്ഞു വിരുന്നില്ല. രാജാവ് എസ്തേറിനോട്, നിന്റെ അപേക്ഷ എന്തേ? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്തേ? രാജ്യത്തിന്റെ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനെ എസ്തേറിന്റെ അപേക്ഷയും ആഗ്രഹം ഇതാന്നു, രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാൻ രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരണം. നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദമുള്ളവനായി പുറപ്പെട്ടുപോയി. എന്നാൽ രാജാവിന്റെ വാതിൽക്കൽ മൊർദെഖായി എഴുന്നേൽക്കാതെയും തന്നെ കുശാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മൊർദെഖായിയുടെ നേരെ കോപം നിറഞ്ഞു. എങ്കിലും ഹാമാൻ തന്നെ താൻ അടക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരസിനെയും വിളിപ്പിച്ചു. ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു. എസ്തേർ രാജ്ഞിയും താൻ ഒരുക്കി വിരുന്നിന് എന്നെയല്ലാതെ മറ്റാരെയും രാജാവിനോട് കൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല. നാളെയും രാജാവിനോടുകൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. എങ്കിലും യഹൂദനായ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കിരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നുകൊണ്ടും എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്നും ഹാമാൻ പറഞ്ഞു. അതിന് അവന്റെ ഭാര്യ സേരിച്ച് അവന്റെ സകല സ്നേഹിതന്മാരും അവനോട്, 50 മുഴം ഉയരമുള്ള ഒരു കഴിമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിനെ നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുമരം ഉണ്ടാക്കിച്ചു. ബാറിക്കുമോർ സുഭാഷിതങ്ങൾ. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രക്തങ്ങളെക്കാൾ അമൂല്യ അത്രേ. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു. സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ അരമുറുക്കി കഴിച്ചുറുക്കോട് ജോലി ചെയ്യുന്നു. തന്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു. രാത്രിയിൽ അവൾ ഇടവിളക്കാണയുന്നില്ല. അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല. അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട്. അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു. മൃദുലവും ധൂമ്രവർണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാവുന്നു. അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. ദയാമിശ്രണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു. അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു. പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നീ അവരെ എല്ലാം അതിശയിക്കുന്നു. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കുകയും അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ. പ്രഭാഷണത്തിന്റെ പുസ്തകം 26. ഉത്തമ ഭാര്യ. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്. 4. എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജ സാക്ഷ്യം, ഇവ മരണത്തെക്കാൾ ഭയാനകമാണ്. മറ്റുള്ളവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉളവാക്കുന്നു. അവരുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഒരുസുന്ന മുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ വശത്തെ ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. ഭാഷിണിയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറപ്പിച്ച് അവർ മഹനീയരാകും. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകമതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്. അവന്റെ ആയുസ് ഇരട്ടിക്കും. ദൈവമേ സ്വനയ്ക്ക് യോഗ്യമാണോ ബാറയ്ക്കുമോ?
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യമുതലും നീക്കം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാനാ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവന് പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ.
പൗത്തോത്സവ ധ്യാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഒരു ബുധനാഴ്ചയിലൂടെ വളരെ സന്തോഷകരമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് താഴ്മയോട് ആരാധിപ്പാനും അനുനിമിഷം നടത്തുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിപ്പാനും ഉയരങ്ങളിൽ നിന്ന് ആത്മീക നൽവരങ്ങളെ കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് തന്ന കൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന അഭിവിന്ദ തിരുമനസിനെ പ്രത്യേകമായിട്ട് ഉറക്കുകയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാൽ വന്നിയ മാമനച്ചൻ, അന്നി വി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, തബാനച്ചൻ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹമായി പരിലസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 65-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ ഏറ്റവും സുപരിചിതമായ 65-ാമത്തെ ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാമെന്തൊരു അർത്ഥം പോദയവായ്, എന്തൊരു വാഗ്ദത്തം പോദയവായ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചനമരുളണമേ. കർത്താവേ, എൻ യാചനമരുളണമേ. സാധനും മാതാവും നീയെനിക്കല്ലാതെ, സാധനും മാതാവും നീയെനിക്കല്ലാതെ, ഉദലം തന്നീടില്ലേ ആരുമൻ ആതങ്കം നീക്കിടുവാ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ നൽകണമേ. നിത്യതയിൽ നിന്നുൾ അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുൾ അത്യന്ത സ്നേഹത്താൽ, ശത്രുതായെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന. സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതെന്മേ സിന്തോഷാപം കാനിയ സംപ്രീതിയോർ സന്ദിഗേശേർന്നീരും മേ സംപ്രീതിയോർ സന്ദിഗേശേർന്നീരും മേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാചന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ
തിരുമേനി ലൈനിലുണ്ടോ
നമുക്ക് നമസ്കരിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം നയിക്കുന്ന തന്നെ ആമീൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി ഭാവികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി പാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂയിലുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷകൊള്ളണമേ എന്തുകൊണ്ടെന്ന രാജ്യ ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു എന്റെ വലിയ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു ശുദ്ധമുള്ള തന്നെ മർത്തോറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ
പറയ്ക്കുമ്പോൾ എന്റെ കർത്താവേ ഞാൻ സ്വർഗത്തിന് യോഗ്യനുണ്ടെന്ന് എനിക്കറിയാം പാപിയുടെ മരണത്തിൽ തിരുവിഷ്ടമില്ലാത്ത ഉത്തമനും ദൈവാനുമായവനെ നിന്റെ മരണകൾ പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ എന്റെ അരിഷ്ടാവസ്ഥയോടെ ദൈവം ഉണ്ടാക ചെയ്യണമേ എന്നോട് കരുണയുണ്ടാകണമേ കർത്താവേ ഞാൻ നിന്റെ സന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ള ദുഷ്ടതയെ നീ ക്ഷമിക്കണമേ എന്റെ കർത്താവേ ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപം നിമിത്തം ഞാൻ അടച്ചു കളഞ്ഞിരിക്കുന്നത് നിന്റെ കരുണയുടെ വാതിൽ എനിക്ക് തുറന്നു തരണമേ എന്റെ കർത്താവേ നിന്റെ തിരുവിഷ്ടം വേണം തിരുമുഖ എന്റെ മേൽ ശോഭിപ്പിക്കണമേ ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടുള്ളട്ടെ അന്ധകാരത്തിലും മരണ എന്നുകളിലും ഇരിക്കുന്ന അഗതികളായ ഞങ്ങൾക്ക് പ്രകാശം നൽകണമേ കർത്താവേ ഞങ്ങളുടെ ഏറ്റവും നശിച്ചുപോയിരിക്കുന്നതിനാൽ നിന്റെ കരുണ വേഗം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുമാറാകണമേ താലെ അനീതികളിൽ നിന്നുകളിലും കിടന്നിരുന്ന കുറ്റക്കാരും കോപ്പിക്കുന്നതിനുമായ എന്നെ കൃപയോടെ നീ കൈക്കൊള്ളണമേ എന്റെ കർത്താവേ നിന്റെ ദൈവത്വത്തിന്റെ സിംഹാസനമാകുന്ന സ്വർഗീയവും സ്വർഗവും പന്നിന്റെ പാദപീഠമാകുന്ന ഭൂമി എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു എന്റെ ദൈവത്വത്തിന്റെ ശുശ്രൂഷകരാകുന്ന സ്വർഗീയ സൈന്യങ്ങൾ എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു നിന്റെ പ്രതിജകനിയായ അമ്മ എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ദിവ്യന്മാരുടെ തലവനായ മോശയും ശിഷ്യന്മാരുടെ തലവനായ ശിമോൻ എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു എന്റെ ഏവെങ്കിലും പ്രസംഗിച്ചിട്ടുള്ള സ്ത്രീഹന്മാരും നിന്നോടുള്ള സ്നേഹനിമിത്തം മരിച്ചിട്ടുള്ള സഹോദരന്മാരും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു വിശ്വസഭയുടെ മാൽപ്പാന്മാരും എന്റെ കൽപ്പനയെ ആചരിച്ചവരും ആയുധാക്കന്മാരും എനിക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്നു. ഗോകുലത്താൽ നിന്നെ പോയി ചേമരവും എന്റെ ദൃവിഷത്തോടെ നിന്നെ സ്വീകരിച്ച കബറും എനിക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്ത എഴുന്നേൽപ്പും നിന്റെ സ്വർഗാരോപണവും എനിക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേവിയൊക്കെയും നിന്റെ ദൃവിഷം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും അപേക്ഷയായാലും പ്രാർത്ഥനയായാലും കുറ്റക്കാരനായ അടിയനോട് നിരപ്പാകണമേ. എന്റെ അന്യായത്തെ പരിഹരിച്ച് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, നീ മാതത്തോടെ ഉദിക്കുന്ന ദിവസത്തിൽ വിവേകികളായ അനുതാപികളുടെയും 11 മണിനേരത്തെ വേലക്കാരുടെ കൂടെ ഞാൻ നിന്റെ വലത്ഭാഗത്ത് നിൽക്കുവാനും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധമായി ഇപ്പോഴും എല്ലാ സമയത്ത് എന്നേക്ക് ശ്രദ്ധിപ്പാനും എന്നെ യോഗ്യനാക്കണമേ.
പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അഭിയന്യ തിരുമേനി, ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് കർത്തൃസന്നതിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധമായ 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിൽ കൂടി നമ്മളിങ്ങനെ പ്രയാസം ചെയ്യുന്നു. 2 ആഴ്ചകളുടെ പിന്നിട്ട് 3-ാമത്താഴ്ചയിലേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഓരോ വർഷവും നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് നമുക്കെപ്പോഴും അത് പുതിയതാണ്. ഓരോ നോമ്പുകളും നമുക്ക് പുതിയതാണ്. നോമ്പിൽ ഓരോ ദിനങ്ങളും നമുക്ക് പുതിയതാണ്. ആ പുതുക്കത്തിലേക്ക് വളരാനായിട്ടാണ് പരിശുദ്ധ നോമ്പ് നമ്മളെ പ്രേരിപ്പിക്കുന്നതും. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, ഞങ്ങളുടെ ബോധതലങ്ങളെ ഒക്കെ ഇങ്ങനെ നവീകരിച്ച് ഇപ്പോൾ ജനിച്ച ശിശു എന്നുള്ള ഒരു വലിയ സാധ്യതയിലേക്ക് വളർത്തിയെടുക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ കാട് കയറി പോകുന്ന ചിന്തകളും ജീവിതശൈലികളും ഒക്കെ അതിനൊക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെയും ദൈവം നമ്മളിട്ടിരിക്കുന്ന ആത്മാവിന്റെ ശക്തി പോലെ ബന്ധിപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിയന്ത്രിതമാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു വലിയ സാധ്യതയെ നോമ്പ് നമ്മൾ നടത്തുന്നു. പ്രത്യേകിച്ച് പ്രതികൂലതകളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നോമ്പിൽ നിന്ന് ആർജിക്കുന്ന ഊർജം ശക്തമാണ്. അത് കൂടുതൽ നമ്മളെ ബലപ്പെടുത്തുവാനും നമ്മളെ പ്രശോഭിപ്പാനും ഒക്കെ നമുക്കിടയാവണം. 119 സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. എന്റെ ഹൃദയം ശോധന ചെയ്യണമേ, പരീക്ഷിച്ചെന്റെ നിലവുകളെ അറിയണമേ. ഒരുപക്ഷെ നമ്മൾ ശോധന ചെയ്തതും പരീക്ഷിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഒരു നമുക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണെങ്കിലും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആശയം, എന്നെ ഒന്ന് ശ്രദ്ധിച്ച് വ്യസനത്തിലുള്ള എന്തെങ്കിലും ഒരു മാർഗം എന്നിലുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ആ സാധ്യതയെ നീക്കിക്കളഞ്ഞുകൊണ്ട് ശാശ്വതമായ സമാധാനത്തിലേക്ക് എന്നെ നയിക്കണമെന്നുള്ളത്. പലപ്പോഴും ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വ്യസനത്തിലുള്ള മാർഗങ്ങൾ അനുവദിക്കാം. ഒരുപക്ഷെ പാപങ്ങളിൽ നിന്നുള്ള അനുതാപം മൂലമുണ്ടാകുന്ന വ്യസനമാവാം, അല്ലെങ്കിൽ ചില നഷ്ടബോധങ്ങൾ രൂപപ്പെടുത്തുന്ന വ്യസനങ്ങളാകാം. ഓരോരുത്തരെ ബാധിക്കുന്ന പലതും ഉണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട് ശാശ്വതമായ പാറയിലേക്ക്, ഉറപ്പുള്ള, ആർക്കും തറക്കാൻ കഴിയാത്ത മാർഗത്തിലേക്ക് എന്നെ നയിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന. നിരന്തരം ഈ പ്രാർത്ഥന നമുക്ക് കരുത്തേകട്ടെ. ശാശ്വതമായ ഒരു മാർഗമാണ് ഈ പരിശുദ്ധ നോമ്പ്, ഉപവാസം, പ്രത്യേകിച്ച് സഭ നമുക്ക് ഒരുക്കുന്ന ഈ ആത്മീയ ക്രമീകരണങ്ങളൊക്കെ തന്നെ. ഈ മാർഗത്തിൽ കൂടി ശാശ്വതമായ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നമ്മളെ കൂടുതൽ ശക്തീകരിക്കട്ടെ. നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ വിവിധ സമയങ്ങളിൽ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നതോടൊപ്പം ഈ ബുധനാഴ്ച മധ്യാഹ്നത്തിലേക്ക് അടയ്ക്കുന്ന അവസരം ഒരുക്കപ്പെടുന്ന ഈ പ്രാർത്ഥനയും നമ്മുടെ ഈ ശാശ്വതമായ മാർഗത്തിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് ആത്മീക കരുത്തേകി ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നമ്മൾ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ഐസക് വി പ്രകാശനാണ്. അച്ഛൻ നാട്ടിലൊക്കെ പോയി സന്തോഷകരമായിട്ടൊക്കെ അത് തിരിച്ചു വന്നതാണ്. അപ്പൊ നാട്ടിലെ ഈ അടുത്ത നാളുകളിൽ അനുഭവിച്ച കഥകളൊക്കെ നമുക്ക് അച്ഛനിൽ നിന്ന് കേൾക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛനെ ഇന്ന് ഈ ശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ആവശ്യപ്പെട്ടത്. പിന്നെ അറിയാമല്ലോ, ഏത് സമയത്ത് ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും അച്ഛൻ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും പറയണമെന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാന്ന് അച്ഛൻ പറയത്തുള്ളൂ. അത്രമാത്രം ഈ ഒരു ദൈവവചന ശുശ്രൂഷയോട് സമരസപ്പെട്ടു പോകുന്ന ഒരു വൈദികനാണ് പ്രിയപ്പെട്ട അച്ഛന്. അച്ഛന് ലഭിച്ചിരിക്കുന്ന അറിവുകളും അത് അത് കണ്ടെത്താൻ അറ്റം കാണിക്കുന്ന ശ്രമങ്ങളും ഒക്കെ കൂടുതൽ ഫലവത്താകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതോടൊപ്പം സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ചേർന്ന് ദൈവമുമ്പാകെ സമർപ്പണത്തിന്റെ ഗീതം നമുക്ക് ആലപിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. നമ്മളെപ്പോഴും പാടാറുള്ള എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമെന്നുള്ള സുവിശേഷ ഗീതത്തിന്റെ ഏതാണ് ഈരടികൾ ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ചില പുസ്തകങ്ങൾ 251 പേജ് 251, പുതിയ പല പുസ്തകങ്ങളിലും പല നമ്പറാണ്. നിങ്ങൾക്ക് ഏതാണ്ട് അവസാന ഭാഗമാണെന്ന് മാത്രം എനിക്ക് നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുന്നു. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിന്റെ രാഗാലെ പറച്ചു വാരി എന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എല്ലാ വരങ്ങൾ എന്തും നീ കാവലതായും നിൽക്കണമേ, എന്നുള്ളിൽ ദോഷം ജീവാ ഉള്ള വിചാരമോദിക്കരുതേ, കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ, സൗരഭ്യത്താൽ നിന്നയനി ഇമ്പപ്പെടുത്താനിടവരണേ, ഐകിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചി ലോകം നിരസിപ്പാനും കൃപതിക, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണാസ്പാനും നാഥ, എല്ലാത്തിന് കുസുഖം തവാദ അർപ്പിപ്പാനും കൃപതിക, എന്നാഥാതിൻ തിരും ആത്മശരീരമനസുകളെ ശോഭകലർന്ന വിളക്കുകള, ഞാൻ കാത്തിപ്പാറാകണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ഐസക് വി പറാസത്തിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടട്ടെ. ഭദ്രാസനത്ര പോലീസിയായിരിക്കുന്ന അഭിഗമ്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട രാജേഷത്തിനോടൊപ്പമുള്ള വന്ദ്യ വൈദിക സഹോദരങ്ങളെ, ഇന്ന് ഈ സംഗമത്തിൽ വളരെ താല്പര്യമെടുത്ത് കടന്നുവന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഓരോ ബുധനാഴ്ചകളും ഈ സൂബോറോ സംഗമത്തിലൂടെ നമ്മൾ സമ്മേളിക്കുകയും നമ്മുടെ ചിന്തകളെ ദൈവത്തിങ്കിലേക്ക് ഒരുമിപ്പിക്കുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസരം അതിലൂടെ ലഭ്യമാക്കുന്നതിലും ദൈവത്തെ പരിപൂർണമായ സന്തോഷത്തോടുകൂടി മഹത്വപ്പെടുത്തുകയാണ്. നോമ്പുകാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലൂടെ നമ്മൾ പ്രയാണം ചെയ്യുകയാണ്. ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഉപവാസവും നോമ്പും മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളുമൊക്കെ കൂട്ടിച്ചേർത്ത് നോമ്പുകാലം അനുഗ്രഹീതമാക്കുന്നതോടൊപ്പം തന്നെ മനസ്സിന്റെ തലങ്ങളെ അനുതാപത്തിലേക്ക് കടത്തിവിട്ട് മാനസാന്തരത്തിന്റെയും ദൈവ അനുഗ്രഹങ്ങളുടെയും ഒരു മുഖമുദ്രയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള സന്ദർഭം കൂടിയാണല്ലോ നോമ്പ്. ആ മുഖത്തിൽ അനുഗ്രഹീതമായൊരു മുഖവുര ബഹുമാനപ്പെട്ട രാജേഷത്തിന് നമുക്കായി നൽകി കഴിഞ്ഞു. അഭിയുന്ന തിരുമേനിയും നമ്മളോടൊപ്പം ഉണ്ട്. അതിന്റെ ഒടുവിൽ നിശ്ചയമായും തിരുമേനിയുടെയും ഏറ്റവും ശ്രേഷ്ഠമായ ചില വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാമെന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒരു വേദഭാഗം നോമ്പുകാല ചിന്തകളിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് സെയിന്റ് മാത്യു ചാപ്റ്റർ 5:7. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ വേദഭാഗ്യം അറിഞ്ഞുകൂടാത്ത ആരും എന്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. Blessed are the merciful, for they shall obtain mercy. ഈ വേദഭാഗത്തെ പൊതുവായിട്ട് അറിയപ്പെടുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന തലക്കെട്ടിലാണ്. ഗലീലായ തടാകത്തിന്റെ തൊട്ടടുത്തുള്ള ചരിവിൽ ഗോതമ്പ് വയലുകൾ ധാരാളമുണ്ട്. ആ ഗോതമ്പ് വയലുകളുടെ കൊയ്ത്തുകാലം കഴിയുന്ന സന്ദർഭത്തിൽ യേശു തമ്പുരാൻ അവിടെ കടന്നു വന്ന് തന്നോടൊപ്പം പിൻപറ്റിയ താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരും അവരുടെ സുഹൃത്തുക്കളും അവരെ അനുഗമിച്ചവരും കർത്താവിനെ കേൾക്കുവാനും അറിയുവാനും രുചിക്കുവാനും ഒക്കെ ജീവിതത്തിന്റെ നല്ല സമയങ്ങളെ മാറ്റിവെച്ചവരുമായ ഒരു വലിയ ജനാവലിയുടെ മുമ്പിലേക്ക് വലിയ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഒന്നും ഇല്ലാതെ യേശുതമ്പുരാൻ പ്രസംഗിക്കുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇങ്ങനെ 12 വാക്യങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ അതിനകത്തെല്ലാം കൃത്യമായിട്ട് ചില പ്രത്യേകമായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട്. അതിന് പിതാക്കന്മാർ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാർ കൊടുത്തിരിക്കുന്ന ഒരു അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: The foundations for a life of authentic Christian discipleship and the attainment of ultimate happiness. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന ക്രമങ്ങൾ, അതിലൂടെ ആധ്യാത്മിക സന്തോഷം ലഭിക്കുവാനുള്ള അതിന്റെ സൂചനകൾ ഇതിനകത്ത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നതോടൊപ്പം They give spirit to the law of the Ten Commandments and bring perfection to moral life. That spirit is ultimately the spirit of love. ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായി 10 കൽപ്പനകളെ കൂടുതൽ വിശദീകരിക്കാതെ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കുവാൻ ലഭിക്കപ്പെട്ടൊരു സന്ദർഭം കൂടിയാണ് ഭാരതത്തിൽ ഈ ഗിരിപ്രഭാഷണം. അതോടൊപ്പം തന്നെ ഈ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് 2 ചെറിയ ആശയങ്ങൾ കൂടി ആമുഖത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. എന്താണ് ഈ ഗിരിപ്രഭാഷണം? എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ ആമുഖത്തിൽ ഒരു വാക്ക് പറഞ്ഞു. അതിനോടൊപ്പം ഫണ്ടമെന്റലി ഇറ്റ് ടെൽസ് അസ് ഹൗ ടു ലിവ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവബന്ധത്തിൽ നമുക്ക് എപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും, അതിനുള്ള സാധ്യതകളെ ചില സൂചനകൾ, നമ്മൾ ഈ സൈൻ ബോർഡുകൾ പോലെ നമുക്കറിയാം. ആദ്യം ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ലേണേഴ്സ് ലൈസൻസ് എടുക്കണം. അതിനകത്ത് സൂചനകളും ഒക്കെ പഠിക്കണം, പെനാലിറ്റികൾ പഠിക്കണം, ആ റോഡിനെ കുറിച്ചുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാനുള്ള ഒരവസ്ഥ അതിലൂടെ ലഭിക്കുന്നത് പോലെ, അടിസ്ഥാനപരമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവബന്ധത്തിൽ ജീവിക്കാൻ എങ്ങനെ കഴിയും അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ഒപ്പം ഗോഡ്സ് ഗിഫ്റ്റ് ഓഫ് ബ്ലെസ്സിംഗ് ഗ്രാന്റഡ് ടു ദോസ് ഹു ചൂസ് ടു ബി ഡിസൈപ്പിൾസ്. ഈ ദൈവത്തെ തിരഞ്ഞെടുത്തത് നമ്മള് മാതാപിതാക്കൾ നമുക്ക് അംഗത്വം തന്ന് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കൊണ്ട് ക്രൈസ്തവ സഭയിലായവരെ എന്നെ കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും ചിലരൊക്കെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഈ അനുഗ്രഹീതമായ അവസ്ഥയെ പരിചയപ്പെട്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വന്നവരുമുണ്ട്. ഈ രണ്ടു പേർക്കും ഒരുപോലെ അതിനെ കൃത്യമായിട്ട് ദൈവത്തിന്റെ ദാനമായി സ്വീകരിക്കുവാൻ ലഭിക്കുന്ന അവസരം കൂടിയാണ്. മറ്റൊരു പ്രത്യേകത അതിന്റെ അവസാനമായി എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു ഒരു പ്രസംഗപീഠത്തിൽ നിന്നതെല്ലാം പ്രസംഗിക്കുക. പ്രസംഗത്തിന് ശേഷം തുടർന്നുള്ള അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ക്രിസ്തു ഫയലിൽ നിന്ന് വയലിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ, പ്രസംഗപീഠത്തിൽ നിന്ന് പ്രവൃത്തി പദത്തിലേക്ക് ഇറങ്ങി താൻ പ്രസംഗിച്ചത് എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ സമയം കണ്ടെത്തി സാധാരണ മനുഷ്യനോടൊപ്പം ജീവിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പ്രസംഗപീഠം, രാജശക്തനും എന്നെ പരിചയപ്പെടുത്തിയത് എപ്പോ പ്രസംഗിക്കാൻ വിളിച്ചാലും വിളിക്കുമെന്ന് ശരിയാണ്, പക്ഷേ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നത് ക്രിസ്തു പ്രസംഗിച്ചതും ഞാൻ പ്രസംഗിച്ചതും ക്രിസ്തുവിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ക്രൂശിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. പക്ഷേ പ്രവൃത്തി പഥത്തിലേക്ക് എത്ര കാര്യങ്ങൾ എത്തിക്കുവാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നം രാജേഷച്ചന്റെ ആമുഖത്തിൽ സ്വാഗതത്തിലൂടെ ഞാൻ വീണ്ടും എന്നോട് ചോദിക്കുകയാണ്. ഇന്ന് പ്രസംഗപീഠം വളരെ നല്ലതാണ്, പ്രസംഗം കേൾക്കുന്നതും നല്ലതാണ്. അതിനെ നമ്മൾ ഒരു ഒരു ന്യായാധിപന്റെ അവസ്ഥയോടുകൂടി മാർക്കിടാനും ഇതിൽ ഏത് പ്രസംഗമാണ് നല്ലത്. ധാരാളം പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് നോമ്പുകാല ചിന്തകൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നങ്ങ് വീഴുക, എല്ലാം കൂടെ കേൾക്കാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ലെങ്കിലും അത് ഫോർവേഡ് ചെയ്യുന്നു, അത് വായിക്കുന്നു, കേൾക്കുന്നു. അത് മൊത്തമായിട്ട് അല്ലെങ്കിൽ ഈ ഹോൾസെയിൽ ഏജന്റായിട്ട് നേരിട്ട് പ്രസംഗിക്കുന്ന ആളിന്റെയിൽ നിന്ന് എടുത്തിട്ട് റീറ്റെയിലായിട്ട് ഓരോ ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ഹോൾസെയിൽ ഏജന്റിനോട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും കേൾക്കാറുണ്ടെന്ന് ചോദിച്ചോ? പറഞ്ഞ അച്ഛാ, എനിക്കത് നേരിട്ട് അദ്ദേഹം അയച്ചു തരും, എന്റെ ജോലി ഇതെല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതിനേക്കാളും ഒക്കെ ഇഷ്ടപ്പെടുന്നത് ആ എത്തിക്കപ്പെടുന്ന കാര്യം നമ്മൾ എത്രമാത്രം വിശകലനം ചെയ്ത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കുന്നു, അതിൽ വിജയിച്ച ആളാണ് നസറായനായ യേശു. അതാണ് മത്തായിയുടെ സുവിശേഷത്തിലൂടെ വ്യക്തമായി നമുക്കൊരു വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഈ വാക്ക് മർസി എന്നൊരു വാക്ക് നമ്മൾ സാധാരണ ദേവാലയങ്ങളിൽ ചില സ്ത്രീകൾക്കെങ്കിലും ഈ പേരുണ്ട്, പുരുഷന്മാർക്ക് ഈ പേരുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. സ്ത്രീകൾക്കാണ് മർസി എന്നുള്ള പദം കൂടുതൽ പേരായിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ കണ്ടേക്കാം, എന്റെ അറിവിന്റെ പരിമിതിയിൽ ഞാൻ ഇല്ലെന്ന്, പുരുഷന്മാർക്ക് ഇല്ലെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മർസി എന്ന് പറഞ്ഞാൽ കമ്പാഷൻ ഓർ ഫോർഗീവ്നെസ് ഷോൺ ടുവേർഡ്സ് സംവൺ ഹും ഇറ്റ് ഈസ് വിത്തിൻ വൺസ് പവർ ടു പണിഷ് ഓർ ഹാം. ഒരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റേതെങ്കിലും വിധത്തിലോ കൃത്യമായിട്ട് ശിക്ഷിക്കാനോ ഉപദ്രവിക്കുവാനോ ലഭിക്കുന്ന അവസരത്തിൽ അവരോട് പൊറുക്കുവാനും അവരോട് കാണിക്കുന്ന മനസ്സിന്റെയും ജീവിതത്തിന്റെ ഒരു വ്യത്യസ്തമായ ഭാവമാണ് യഥാർത്ഥത്തിൽ മെർസി. നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നവരോട് നമ്മൾ എപ്രകാരം പെരുമാറണം, എങ്ങനെയായിരിക്കണം. പൊതുവെ പറയുന്നത് രണ്ട് തരം മെർസി ഈ ലോകത്തിലുണ്ട്. ഒന്ന് കോർപ്പറൽ വർക്ക്സ് വിച്ച് കൺസേൺ ദ മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ നീഡ്സ് ഓഫ് അതേഴ്സ്. അത് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ആശയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ചില കരുതൽ നടപടിക്രമങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. ദ സെക്കൻഡ് വൺ സ്പിരിച്വൽ വർക്ക്സ് ഓഫ് മെർസി വിച്ച് കൺസേൺ ദ സ്പിരിച്വൽ നീഡ്സ് ഓഫ് അതേഴ്സ്. ആധ്യാത്മിക തലവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റുന്ന ഒരു 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 ദയയുടെ ഒരു രൂപം. ഇത് രണ്ടും ജീവിതത്തിൽ അനിവാര്യമാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായ വാക്യങ്ങളൊക്കെ വേദഭാഗത്തിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദവാക്യം കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ. പ്രോവർബ്സ് ചാപ്റ്റർ 28:13, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഒപ്പം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:18 അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കുവാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാത്ത വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ദൈവത്തോട് ബന്ധപ്പെട്ടും ദൈവ വിഷയങ്ങളിൽ താതാത്മ്യപ്പെട്ടും ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം തമ്പുരാൻ ഈ കരുണയുടെ അനുഭവം നൽകുന്നുണ്ട്. ഞാൻ ഈ വിഷയത്തിന്റെ അന്തസ്സത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. അതിനകത്തൊരു ഒരു ബിഷപ്പിനെ പരിചയപ്പെടുത്തി കഥയുടെ പേരിങ്ങനെയാണ്, പാവങ്ങൾ എന്ന ഒരു കൃതിയിൽ ഒരു മോഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നു, ഒരു നഗരത്തെ പരിചയപ്പെടുത്തുന്നു, ഒരു ബിഷപ്പിനെ പരിചയപ്പെടുത്തുന്നു. ദേവാലയമോ ദേവാലയത്തെ കുറിച്ചോ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തെ കുറിച്ചോ പോലും അറിവില്ലാത്തവർക്ക് പോലും ഈ ഒരു ബിഷപ്പിന്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡിലൂടെ ക്രിസ്തു എന്താണ്, ക്രിസ്തു മതം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുവാനുള്ളൊരു കഥയാണ്. ആ പുസ്തകത്തിന്റെ പേര് പാവങ്ങൾ. സംഭവം നടന്നത് ലീ എന്ന നഗരം. ബിഷപ്പിന്റെ പേര് മെറിൻ. മോഷ്ടാവായിട്ട് കടന്നു വരുന്ന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനൊരു മോഷ്ടാവാണ്. മോഷ്ടിക്കുവാനായിട്ട് ബിഷപ്പിന്റെ അരമനയിലേക്ക് പ്രവേശിക്കുന്നു. പ്രവേശിച്ച് തന്റെ കണ്ണിൽപ്പെട്ട വെള്ളിപ്പാത്രങ്ങളൊക്കെ അദ്ദേഹം തന്റെ ഭാണ്ഡത്തിലെടുത്ത് പെട്ടെന്ന് മോഷ്ടാവിന്റെ ദൗത്യം പൂർത്തീകരിച്ച് ആ അരമനയിൽ നിന്ന് മടങ്ങുകയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പോലീസ് ഓഫീസേഴ്സിന്റെ മുമ്പിൽ അദ്ദേഹം ചെന്നുപെട്ടു. പോലീസ് ഓഫീസേഴ്സ് വലിയൊരു ദൌത്യം ചെയ്തതിന്റെ സന്തോഷത്തോടുകൂടി മോഷാവിനെ തൊണ്ടിയോടുകൂടി കൃത്യമായിട്ട് ബിഷപ്പിന്റെ അരമനയിൽ കൊണ്ടുവന്നിട്ട് ബിഷപ്പിന്റെ മുമ്പിൽ വളരെ ഗൌരവത്തോടും തങ്ങൾ ചെയ്ത പ്രവൃത്തി പുണ്യമാണെന്നുമുള്ള ബോധ്യത്തോടുകൂടി വാചാലമായി മോഷ്ടാവിനെ പിടിച്ച് നമുക്കറിയാം വലിച്ചഴച്ച് അവിടെ കൊണ്ടൊക്കെ നിർത്തുകയാണ്. ബിഷപ്പ് ഇറങ്ങി വന്നപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് ബിഷപ്പ് ബിഷപ്പിനോട് ഈ മോഷ്ടാവ് മോഷ്ടിച്ച സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് പറഞ്ഞു ഇതെല്ലാം അരമനയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. അപ്പൊ അദ്ദേഹം ബിഷപ്പ് പെട്ടെന്ന് തന്നെ മുഖഭാവം ഒന്നും വ്യത്യാസപ്പെടാതെ വളരെ സൗമ്യമായിട്ട് കരുണയുടെ ഭാവത്തിൽ പറഞ്ഞു ഇതെല്ലാം ഞാൻ അവന് കൊടുത്തതാണല്ലോ, ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടി ഇവിടെ ബാക്കിയുണ്ട്, അതും കൂടെ എനിക്ക് കൊടുക്കാനുള്ളതാണ്, കാരണം ഹീസ് മൈ ബ്രദർ. ഈ ഭാവത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു ഈ വിഷയം നമ്മുടെ പ്രവൃത്തിപഥത്തിൽ എത്തുമ്പോൾ അതിന് വിളിക്കാൻ പറ്റുന്ന പേരാണ് ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തീയത. ഈ ബിഷപ്പിനെ നമുക്ക് ഒത്തിരി പേർക്ക് നേരിട്ട് കണ്ടു ആർക്കും കണ്ടുപരിചയമില്ലെങ്കിലും കേട്ടുപരിചയവും ഇത് ലോകം ഉള്ളിടത്തോളം ഈ ഒരു സംഭവം ഓരോ ബിഷപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. രണ്ട്, ബിഷപ്പ് നിക്കോളാവാസിനെ നമ്മൾ കേട്ട് കാണും. നമ്മൾ ഇന്നതിനെ അങ്ങ് ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റി ഡാൻസ് കളിക്കുന്ന ഒരു അപ്പൂപ്പനായിട്ട് മാറ്റിയെങ്കിലും സാന്താക്ലാസ് എന്ന ഒരു സങ്കല്പം 4-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഹൃദയ ആർദ്രതയുള്ള ഒരു മനുഷ്യനിൽ നിന്ന് രൂപപ്പെട്ട ഒരു കഥയാണ്. പക്ഷെ ലോകം മുഴുവനും എല്ലാ മതങ്ങളും ഇത് ഏറ്റുവാങ്ങിക്കൊണ്ടും ഏറ്റുപാടിക്കൊണ്ടും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യവുമായിട്ട് ബന്ധം പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞത് ബിഷപ്സിന്റെ കാര്യം എക്സാമ്പിൾ പറഞ്ഞു, രണ്ടു മൂന്ന് എക്സാമ്പിളോട് ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. അഭിവന്ദനായ കാലം ചെയ്ത ഒസ്താത്യോ സിനിമേനി സിനിമേനയുടെ അടുത്തോട്ട് ഏത് മനുഷ്യൻ കടന്നു ചെന്നാലും അവന്റെ പേരോ മതമോ അവന്റെ ജാതിയോ ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. രണ്ട് കരവും എടുത്ത് ആ മനുഷ്യന്റെ തലയിലോട്ട് വെച്ചിട്ട് ശക്തമായി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നമുക്കതൊന്ന് വിടുവിച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ കരുണ മുഴുവനും അദ്ദേഹത്തിന്റെ വാക്കിലൂടെ ഒഴുകിയെത്തുകയാണ്. മാത്യൂസ് ദ്വിതീയം കാതോലിക്ക ബാവ കാലം ചെയ്തു. ഞാൻ എല്ലാ തിരുമേനിമാരെയും പറയുന്നു ചിലടെ വിട്ടുപോകുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത്. ആ തിരുമേനി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം രണ്ട് കരമൊന്ന് നീട്ടിയിട്ട് സ്വർഗത്തിലേക്ക് കരമൊന്ന് കണ്ണൊന്ന് ഉയർത്തും, മുഖം സ്വർഗത്തിലേക്ക് തിരിയും. ആ ഭാവത്തിൽ ഒരു കരുണയുടെ ഭാവമുണ്ട്. പരിശുദ്ധനായ പാമ്പാട് തിരുമേനിയുടെ ചിന്ത എപ്പം നമ്മുടെ മനസ്സിൽ വന്നാലും ആ അരമനയിലേക്ക് ചെല്ലുന്ന ആളുകൾക്ക് അവിടെ ഒരു ഭക്ഷണവും ഇരിപ്പിയില്ലെങ്കിലും അവിടെയുള്ള കുശിനിക്കാരനോട് പറയും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിടണം. സാധാരണ തിരുമേനിമാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. എപ്പ ചെന്നാലും തിരുമേനി പ്രാർത്ഥിച്ചിട്ടേ വിടാറുള്ളൂ, എന്തെങ്കിലും ഒരു കാര്യം നൽകിയിട്ടേ വിടാറുള്ളൂ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ അഭിവന്ദനായ ഇവാനിയ തിരുമേനി ഉണ്ട്. ഇവാനിയ തിരുമേനിയെ കേൾക്കുമ്പം അദ്ദേഹത്തിന്റെ ഗുരുവായിരിക്കുന്ന കാലം ചെയ്ത ഒരു ഇവാനിയ തിരുമേനി കോട്ടയത്തുണ്ടായിരുന്നു. ആ തിരുമേനിയുടെ ഹൃദ്യമായ ഒരു ഭാവം, ഹൃദ്യമായ ഒരു കരുണയുടെ മുഖം, അത് ശിഷ്യനായ തിരുമേനിക്കും ലഭിക്കപ്പെട്ടു. അത് നമ്മുടെ മുമ്പിൽ ഇന്ന് കൃത്യമായി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കരുണയുടെ ഭാവം ഇതൊരു ആധ്യാത്മിക തലത്തിൽ നിന്ന് ഞാൻ കുറച്ചുപേരെ പരിചയപ്പെടുത്തിയതാണ്. വിശ്വാസികളുടെ തലത്തിലേക്ക് നമുക്ക് ഇറങ്ങിയാലും ഇത് കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു കരുണയുടെ ഭാവം കൃത്യമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഏറെ പ്രയാസപ്പെടുന്നവരുമുണ്ട്. ഞാൻ മൂന്ന് വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞ് എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഈ കരുണ എന്ന് പറയുന്ന സംഭവത്തിന്റെ പ്രത്യേകത പരിശോധിച്ചാൽ ഇറ്റ് ബ്രിങ്സ് ഫേവർ ഫോർ മെൻ. അതറിയണമെങ്കിൽ സങ്കീർത്തനക്കാരൻ 37-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൊച്ചുവാക്യം ഓർത്താൽ നമുക്കിതിനെ കൂടുതൽ ഹൃദ്യമായി പരിചയപ്പെടാനായിട്ട് സാധിക്കും. 37-ാം സങ്കീർത്തനം 25-ഉം 26-ഉം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. ജീവിതത്തിൽ കരുണ കാട്ടിയവരുടെ തലമുറ എന്നും അനുഗ്രഹീതമായി വാഴും എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടും എന്നർത്ഥമില്ല, ലോകത്തിൽ പ്രശസ്തരാകും എന്നർത്ഥമില്ല. പക്ഷെ അവരുടെ ജീവിതത്തിന് മുട്ടില്ലാതെ മുന്നോട്ട് പോകുവാൻ നമ്മൾ മാതാപിതാക്കളായാലും ഇതിൽ കേൾക്കുന്നവരായാലും തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കാൻ പറ്റുന്നത് ബാങ്ക് ബാലൻസ് അല്ല, അതിലും വലുതാണ്. കരുണയോടെ പ്രവർത്തിക്കുക, കരുണയോടെ സംസാരിക്കുക, കരുണയോടെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ദൈവങ്ങൾ മനുഷ്യരാവുന്നതും മനുഷ്യർ ദൈവങ്ങളാകാനും കിട്ടുന്ന വലിയ സാധ്യതയുടെ ഒരു രൂപമാണ് കരുണ. ദൈവം കരുണാമയനായതുകൊണ്ടാണ് ആ കരുണയുള്ള ദൈവത്തോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് പേരുണ്ട് റഹീം, മൊറിയോ റാഹീം മേലേ നുവാദാറേ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കുന്നെങ്കിൽ ആ ലഭിക്കപ്പെട്ട കരുണ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് ദൈവമാകാനുള്ള സാധ്യത കൃത്യമായിട്ട് ദൈവം നൽകുകയാണ്. അതുകൊണ്ട് ഒന്നാമത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വേദവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാനുള്ളത്, ഇറ്റ് ബ്രിങ്സ് ഫേവർ ഫോർ മെൻ. ദൈവത്തിന്റെ കരുണ നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കരുണയുള്ള ദൈവമേ നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ആ പ്രാർത്ഥനയിൽ തെളിഞ്ഞു വരേണ്ടുന്നത് നമ്മളത് പ്രാവർത്തികമാക്കണം. രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ കൂടി പെട്ടെന്ന് പറയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വിശുദ്ധ മദ്ബഹായിലെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാവത്തിലൊക്കെ ഈ കരുണ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു മഹാപുരോഹിതനോ പുരോഹിതനോ ഒരു ശുശ്രൂഷക്കാരനോ നമ്മുടെ മദ്ബഹായിൽ അവരുടെ ശരീരഭാഷയിൽ ഉണ്ടാകുന്ന ചില ചലനങ്ങൾ കാണുമ്പോൾ നമുക്ക് ആരാധനയിൽ സംബന്ധിക്കാൻ ആദിയോടന്തം ഭക്തി വർദ്ധിക്കും. എന്നാൽ ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അശ്രദ്ധരാകുകയും ചെയ്യും. സിമ്പിൾ ഒരു എക്സാമ്പിളാണ്, ബലിപീഠത്തിൽ മുത്തുന്നര ഒരു രംഗം നമ്മൾ താഴെ നിന്ന് കാണുമ്പോൾ, ബലിപീഠം അവിടെയുണ്ട്, ഓരോ മനുഷ്യരും അത് മഹാപുരോഹിതനായാലും പുരോഹിതനായാലും ശുശ്രൂഷകനായാലും ചെന്നതിൽ മുട്ടുമ്പോൾ ആ എടുക്കുന്ന ശരീരഭാഷ, ഏറെ പേരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നെറ്റി ചെന്ന് ആ ത്രോണോസിന്റെ കോർണറിൽ ചെന്ന് മുട്ടി വിനയപൂർവ്വം ശരീരഭാഷ അർപ്പിച്ച് നമ്മൾ കുരിശു വരയ്ക്കുന്നു. എന്നാൽ ചിലരെങ്കിലും കൈ ആ ബലിപീഠത്തിന്റെ കോർണറിൽ തൊട്ടിട്ട് ആ തൊട്ട കൈ നെറ്റിയിലേക്ക് കൊണ്ടുവെക്കുന്നു. ഇതിലേതാണ് കരുണയുടെ ശരീരഭാഷ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ശരീരം കുനിയണം. എത്രമാത്രം കുനിയാമോ അത്രമാത്രം കുനിയണം. നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ നമ്മുടെ ശരീരഭാഷ, നമ്മുടെ തല വണങ്ങണം. കുമ്പിടുമ്പോൾ നമ്മുടെ ശരീരം ഈ കുമ്പിടിലിന്റെ ഭാഗമായി ശരീരം അതിനകത്ത് പങ്കുചേരുന്നു. നമുക്ക് പലപ്പോഴും തോന്നും കുമ്പിടാൻ എനിക്ക് വയ്യ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുനിയരുതെന്ന്. പക്ഷെ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ കുനിയും. ദേവാലയത്തിലോ ദൈവ വിഷയങ്ങളിലോ കുമ്പിടാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ, ഒരു പ്രമേയം ചൊല്ലുമ്പോൾ, ഒരു ചതറ ചൊല്ലുമ്പോൾ ആ വാക്കിലൂടെ കരുണയുടെ ഭാവം നമ്മൾ വായിച്ചെടുക്കാറുണ്ട്. അതുപോലെ തന്നെ അത് നമ്മള് ഞാൻ പറഞ്ഞത് ആചാര്യത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് പോലെ തിരികെ നമ്മളൊന്ന് നോക്കുക. നമ്മൾ എത്ര സാവകാശം എടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്രാർത്ഥനകളും ചൊല്ലുന്നത്. ഇപ്പൊ നമ്മൾ മൂന്നാം മണി, ആറാം മണി, ഒമ്പതാം മണി ഈ സമയത്ത് ചൊല്ലുമ്പോൾ അതിനകത്ത് എത്ര സാവകാശം നമ്മൾ എടുക്കുന്നു. 40 കുമ്പിടാൻ നേരം വേഗത്തിൽ കുമ്പിട്ട് തീർക്കാം, അല്ലെങ്കിൽ അതിന്റെ സാവകാശത്തോടെ തീർക്കാം. കാരണം ഞാൻ ചെയ്യുന്ന കർമ്മവും പ്രാർത്ഥനയും ദൈവത്തിന് മനസ്സിലാകണം. അപ്പൊ ആ ചോദ്യത്തിനോട് ബൗദ്ധികമായ തിരിച്ചു ചോദ്യം ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടും. എങ്കിലും എന്റെ ഒരു ആശയം ഞാൻ പറഞ്ഞത്, ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാകണം. ആദ്യം ദൈവത്തിന് മനസ്സിലാകണം, രണ്ട് ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലാകണം, മൂന്ന് അവരോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്നവർക്കും ഇത് മനസ്സിലാകണം. ഇത് മൂന്നും ഉണ്ടെങ്കിലേ ആ പ്രാർത്ഥന കരുണയുടെ പ്രാർത്ഥനയായി മാറും, ദൈവത്തിന്റെ കരുണയിലേക്ക് കടന്നു വരും. രണ്ടാമത്, ഇറ്റ് ബ്രിങ്സ് ഡെലിവറൻസ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് എനിമീസ്. അതിന് ആവർത്തന പുസ്തകം 20:4 യഹോവ നമ്മളോടൊപ്പം യുദ്ധം ചെയ്യും. എപ്പോഴാണെന്നറിയാവോ? നമ്മൾ യഹോവയെ കാത്തിരിക്കുന്നവരാണെങ്കിൽ. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും ദൈവം നമ്മളോടൊപ്പം വേണം, അസാധ്യമായ കാര്യത്തെ സാധിച്ചെടുക്കാൻ നമുക്ക് വേണം. പക്ഷെ ദൈവത്തിനോടൊപ്പം നടക്കുവാനോ, ദൈവത്തിനോടൊപ്പം ചരിക്കുവാനോ, ദൈവത്തിനോടൊപ്പം ചിന്തിക്കുവാനോ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്താറില്ല. ഇത് രണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്ററി ആയിട്ട് നടക്കേണ്ടുന്ന കാര്യമാണ്. നമുക്ക് ദൈവത്തിൽ നിന്നെല്ലാം വേണം, ദൈവ വിഷയങ്ങളിലേക്ക് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമ്മളെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകുന്നില്ല. അത് കരുണയുടെ മറ്റൊരടയാളം. അത് നിശ്ചയമായും നമ്മുടെ ജീവിതക്രമത്തിൽ ഉണ്ടാകുവാനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം മൂന്നാമതൊരു വിഷയം കൂടി ഞാൻ അവസാനമായിട്ട് പറയാനുള്ളത്, ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമ്മൾ ഈ കരുണ കാണിക്കുന്നവരുടെ മുഖം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും അവർക്കൊരു സൗമ്യതയുടെ ഇരട്ടി ഭാവമുണ്ട്. ആരെ വേണമെങ്കിലും നമുക്ക് കൈകാര്യം, ചില മാതാപിതാക്കളെ, ചില അപ്പച്ചന്മാരെ, ചില അമ്മച്ചിമാരെയൊക്കെ കാണുമ്പം നമുക്കൊരു സന്തോഷം തോന്നും. എത്ര നല്ലൊരു അമ്മച്ചി. ഞാനിപ്പോഴും നാട്ടിൽ പോയപ്പം ഇടവകയിലെ മാതാപിതാക്കളെ കഴിഞ്ഞ വർഷം പോയപ്പോഴും ഒരു 10-30 വീട് പോകാൻ പറ്റി. ഇപ്രാവശ്യവും 10-20 വീട് ഞാൻ കയറി. കണ്ടതെല്ലാം പേരൻസ് ഉള്ള അപ്പനോ അമ്മയോ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന വീടുകളുണ്ട്, ഒരാൾ മാത്രം ജീവിച്ചിരിക്കുന്ന വീടുകളുണ്ട്. അങ്ങനെയുള്ള വീടുകളൊക്കെ വിസിറ്റ് ചെയ്തപ്പം അവരുടെ മുഖത്ത് ഉള്ള ഒരു സൗമ്യതയുടെ ഒരു ഭാവമുണ്ട്. ഒരൊത്തിരി തിരക്കിന്റെ അടുക്കല്ല ജീവിക്കുന്നത്, പക്ഷേ മക്കളെ കുറിച്ചും കൊച്ചുമക്കളെ കുറിച്ചും ഒത്തിരി പ്രതീക്ഷയാണ്. ദൈവ വിഷയങ്ങളെ കുറിച്ചും അവർക്ക് ഒത്തിരി പ്രതീക്ഷയാണ്. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കും അല്പം സാവകാശം കിട്ടും. പക്ഷെ ഇന്നത്തെ തലമുറയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടൊപ്പം ഇരിക്കാൻ സമയമില്ല. കൊച്ചുമക്കളെ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കത്തുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഒരു കാര്യം, മാതാപിതാക്കൾക്ക് മക്കളെ വളർത്താൻ പറ്റും. അവരുടെ ചെറുപ്പം മുതൽ, ഉദരത്തിൽ ഉരുവാകുന്ന സമയം മുതൽ, അവർ വലുതാകുന്നത് വരെ അവരെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തിരികെ ചെയ്യാനുള്ളത് മക്കൾ മാതാപിതാക്കളെ കരുതാൻ പറ്റണം. ഇത് രണ്ടും കരുണയുടെ രണ്ട് ഭാവങ്ങളാണ്. അത് കൃത്യമായിട്ട് മാതാപിതാക്കൾ ചെയ്യാറുണ്ട്, പക്ഷെ തിരികെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ഈ കാര്യം ചെയ്യാറില്ല. ചെറുപ്പത്തിലൊക്കെ അപ്പനും അമ്മയുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കും മക്കൾ. എന്തിനാണെന്നറിയോ? മടി കയറി ഇരുന്നിട്ട് പറയും ഇത് എന്റെ അമ്മയാണ്. അടുത്താള് പറയും അല്ലല്ല ഇത് എന്റെ അമ്മയാണ്. ഭയങ്കര വഴക്കാണ്, മുട്ടം വഴക്ക് വീട്ടിൽ നടക്കും. ഞങ്ങളുടെ വീട്ടിൽ 4 മക്കളാണ്. ഈ 4 മക്കളും തമ്മിൽ ഈ വിഷയത്തിൽ ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട്. വല്യപ്പച്ചനോടൊപ്പം കിടക്കാൻ, തിരുമേനി വീട്ടിൽ വരുമ്പോൾ തിരുമേനിയോടൊപ്പം ചിലപ്പം ചില സന്ദർഭങ്ങൾ പങ്കുവെക്കാൻ, അല്ലെ അപ്പനോടും അമ്മയോടും ചേർന്ന് കിടക്കാൻ. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയിട്ട് ആർക്കും സമയമില്ല. അപ്പനോടും അമ്മയോടും ഇരിക്കാനോ അവരോട് മിണ്ടാനോ, ചില മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്, പക്ഷെ എല്ലാ വെള്ളിയാഴ്ചയും എന്റെ മക്കൾ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ആ വീട്ടിൽ ഫോൺ ഇല്ലാഞ്ഞിട്ടായിരിക്കും എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതോ ഇനി ഫോണിന് അത്രയും റെസ്ട്രിക്ഷൻ ഉള്ള വീടാണോ, അതോ ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ലയോ? അതേസമയം അവര് നാട് മുഴുവൻ എത്ര പേരെ ഒരു ദിവസം വിളിക്കുന്നുണ്ടെന്ന് അവരവരുടെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ അപ്പനെ അമ്മയും വിളിക്കാൻ സമയമില്ല. നമ്മുടെ ഇടവക അംഗങ്ങളെ വിളിക്കാൻ ചിലരെ നമ്മൾ എന്നും വിളിച്ചുകൊണ്ടിരിക്കും, ചിലരെ വിളിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ചിലരോട് മിണ്ടാൻ പറ്റുന്നില്ല. ദേവാലയത്തിൽ വരുമ്പോഴും നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ വസ്ത്രധാരണം പോലും നമുക്കൊരു വലിയ ഒബ്സ്റ്റക്കിളാണ്. അവർക്ക് കാരണം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് മദ്ബഹായിലോട്ട് ശ്രദ്ധേയമായിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവർക്ക് കരുണാർദ്രമായി അവിടെ നടക്കുന്ന ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മാനസികമായി സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ നമ്മൾ കരുണ പരിശീലിക്കുന്നവരാകണം. അപ്പൊ ക്രിസ്തു പരിചയപ്പെടുത്തിയ ഈ ഗിരിപ്രഭാഷണത്തിൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആ കരുണ ലഭിക്കണമെങ്കിൽ കരുണയുടെ ജീവിതം പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമം ഈ നോമ്പ് കാലത്തിൽ ഉണ്ടാകണം. ഞാൻ പരിചയപ്പെടുത്തിയ ആദ്യത്തെ പാവങ്ങൾ എന്ന ആ കൃതിയിലെ ഒരു ബിഷപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാൻ കാരണം, ആ ഭാവത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. പൊറുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവനെ കരുതാൻ പറ്റുന്ന, മറ്റുള്ളവനെയും ഗൗരവമായി പരിഗണിക്കാൻ പറ്റുന്ന, നിസ്സാരനെന്ന് ആരെയും എണ്ണാൻ പറ്റാത്തൊരവസ്ഥ, ഈ പേരിന്റെ പേര്, ആ അവസ്ഥയുടെ പേരാണ് കരുണ. അത് ക്രിസ്തു ലോകം മുഴുവനും പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ക്രിസ്ത്യാനിക്ക് ഒരു മുഖമുദ്രയായി അവന്റെ മുഖത്തിന്റെ ശോഭ നമ്മൾ തേക്കുന്ന ലേപനങ്ങളെക്കാൾ വലുതായിരിക്കണം നമുക്കുണ്ടാകുന്ന കരുണയുടെ ഒരു മുഖം. ആ കരുണയുടെ ഒരു മുഖം പരിശീലിക്കാൻ നിങ്ങൾക്ക് പല ഓപ്ഷൻ ഞാൻ തരാം. വേദപുസ്തകം വായിക്കുക, അത് ഏറ്റവും നല്ല ഓപ്ഷനാണ്. ശാന്തമായിട്ടിരിക്കുക, അത് നല്ലൊരു ഓപ്ഷനാണ്. അല്പം കൂടി ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണമെങ്കിൽ നമ്മൾ തന്നെ, ഇപ്പൊ സെൽഫിയുടെ കാലഘട്ടമാണ്. സെൽഫി എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫിഷ് ആയപ്പോഴാണ് ഈ സെൽഫി തുടങ്ങിയതും ആ സെൽഫി വ്യാപകമായതും. നമ്മൾ ഫോട്ടോ എടുത്താൽ ആദ്യം നമ്മൾ നോക്കും നമ്മുടെ ഫോട്ടോ കണ്ണടച്ചിരിക്കുകയാണോ. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, ഞാൻ കൂടുതൽ തിരിച്ചിരിക്കുന്നില്ല അതിനെക്കുറിച്ച്. ഈ സെൽഫിയുടെ കാലഘട്ടത്തിൽ നമ്മൾ മിററിന്റെ മുമ്പിൽ ചെന്ന്, അല്ലെങ്കിൽ ഒരു സെൽഫി ഫോട്ടോ പല മുഖങ്ങൾ നമ്മുടെ എടുത്തു നോക്കുക, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കരുണയുടെ ഭാവത്തിൽ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ ചിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. ആ ചിത്രത്തിൽ എത്രയെണ്ണം നമ്മൾ ചിരിക്കുന്നുണ്ട്, പല്ല് മുഴുവൻ കാണിക്കുന്നുണ്ട്, പക്ഷെ കരുണയുടെ ഭാവമുള്ള ചിത്രം നമുക്കുണ്ടോ? ഈ ഒരു ശേഖരണത്തിൽ നമ്മുടെ കളക്ഷനകത്ത് അതുണ്ടോ? ഇന്നിപ്പോ മൊത്തം കൂടെ സമയത്തിന് വേണ്ടി കളയണ്ട, സാവകാശം ചിന്തിച്ചു. മറ്റുള്ളവർക്ക് കരുണയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ എന്റെ പ്രസംഗ ഭാഗം തീരുമ്പോൾ നിങ്ങൾക്ക് പറ്റും. എന്റെ ചോദ്യം അതല്ല, അവരവർക്ക് കരുണയുടെ മുഖഭാവം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ തന്നുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ നോമ്പുകാലത്തിലൂടെ കരുണയുടെ മുഖമുദ്രയുള്ള നല്ല മക്കളായി തീരുവാൻ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവം കാരുണ്യവും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നുള്ള ഒരു ആഴമായ ആശയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം ഈ അനുഗ്രഹീതമായ നോമ്പിന്റെ ദിനങ്ങളിൽ പ്രിയപ്പെട്ട അച്ഛൻ നമ്മൾക്ക് നൽകി. തീർച്ചയായിട്ടും നമ്മൾ പല പ്രാവശ്യം ഈ വേദഭാഗം വായിച്ചിട്ടുണ്ടെങ്കിലും കരുണ എന്ന് പറയുന്ന പദത്തിന് ഇത്ര യുണീക്കായിട്ടുള്ള ഒരു തലമുണ്ടെന്നുള്ള ഒരു ചിന്തയിലേക്ക് തീർച്ചയായിട്ടും ഈ ദൈവാന്തര ശുശ്രൂഷ നമ്മളെ ശക്തീകരിച്ചു എന്നുള്ളത് സംശയമൊന്നുമില്ല. കരുണയുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് പ്രതിഫലിക്കുന്ന ഇപ്പോഴാണ് അത് മുഖത്ത് പ്രതിഫലിക്കുന്നത്. ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ ശ്രവിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ ചിന്തയിലൊക്കെ ഈ ഒരു ഭാവം വളർന്നു വരത്തക്കവണ്ണം നമുക്കിടയാവണം. ഇപ്പോഴാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയ ഈ ദൈവജന ശുശ്രൂഷയ്ക്ക് അർത്ഥവത്താകുന്നത്. നിങ്ങളൊക്കെ കരുണ ലഭിക്കണം. നമ്മൾ എവിടെ പോകുന്നു, ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് കരുണ ലഭിക്കണം. ഏത് മേഖലയിൽ നമ്മൾ പോയാലും മറ്റുള്ളവരുടെ നിന്ന് കരുണ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാ മനുഷ്യരും, അങ്ങനെ അല്ലാത്തവരാരും കാണത്തില്ല. പക്ഷെ നമ്മുടെ അടുത്ത് സമീപിക്കുന്ന ഒരാൾക്ക് അതേ കരുണ പങ്കുവെച്ചു കൊടുക്കാൻ താല്പര്യമുള്ള മനുഷ്യർ എത്ര വരണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഇത് വാസ്തവത്തിൽ വളരെ ചെറുപ്പത്തിലേ നമ്മൾ പരിശീലിക്കേണ്ട ഒരു വലിയൊരു ഭാവമാണ്. എന്നോട് പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്, കരുണയുള്ള മനുഷ്യർ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന കരുണ എന്നുള്ളത് രണ്ടാമത്തെ വാക്യത്തിലുണ്ട്. അവർക്ക് കരുണ ലഭിക്കും. അതാ അല്ലേ, കരുണയുള്ള ഒരു ഭാഗ്യവാന്മാരായിത്തിരുന്നത് അവർക്ക് കരുണ ലഭിക്കും. എവിടെ നിന്ന് കരുണ ലഭിക്കും? ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. അപ്പൊ ഈ ഭാഗ്യത്തിന്റെ അവസ്ഥ അതാണ്. കരുണയുള്ള ഒരു മനുഷ്യൻ ഭാഗ്യമായി തീരുന്നത് അവര് പ്രതീക്ഷിക്കാൻ ഉയരങ്ങളിൽ നിന്ന് ഒരു കരുണ ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നേട്ടം ഉന്നതങ്ങളിൽ നിന്ന് ലഭിക്കുന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ശക്തമായിട്ട് പതിയുമ്പോഴാണ് നമ്മൾ കരുണയുള്ളവരായിട്ട് മാറുന്നത്. വാക്കുകളിൽ ഒത്തിരി പേര് വാക്കുകളിൽ കരുണയുള്ളവരുണ്ടല്ലേ, എല്ലാവരും ഈ വാക്കിൽ കരുണയുള്ളവരാണ്. പക്ഷെ വാക്കില് കരുണയുണ്ടാകുന്നതിനേക്കാൾ അത് പ്രവൃത്തിപഥത്തിൽ, പ്രിയപ്പെട്ട അച്ഛനത് പറയുകയുണ്ടായി, ഇത് പ്രവൃത്തിയിൽ എത്തിക്കുമ്പോഴാണ് ആ കരുണയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത്. അല്ലാത്ത വാക്കിൽ ഒതുങ്ങി നിൽക്കുന്ന കരുണകളൊന്നും ജീവനില്ലാത്ത കരുണകളാണ്. അത് ഹൃദയത്തിലും രൂപപ്പെട്ട് വാക്കുകളിൽ ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറം അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു ജീവനുള്ള ഒരു കരുണയുള്ള മനുഷ്യനായിട്ട്, എ മാൻ ഹു ആർ കമ്പാഷൻ എന്നുള്ള ഒരു വലിയ തലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഭാവം നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈ കരുണയുള്ള മനുഷ്യർ എവിടെ ചെന്നാലും അവരുടെ പ്രസൻസിന് തന്നെ ഒരു വലിയൊരു ചൈതന്യം ഉണ്ടാകും. അവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് തന്നെ വലിയൊരു ശക്തി പകരുന്നതാണ്. ഞാനെപ്പോഴും ഇങ്ങനെ എന്റെ മനസ്സിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു മനുഷ്യന്റെ മുഖത്ത് കാണുന്ന ഒരു 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 സൗന്ദര്യം എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാൾ ഉപരിയായ ഒരു ഭാവം എന്നാണെന്നറിയാം. നമ്മൾ അർഹിക്കപ്പെട്ട ഒരു മനുഷ്യന്, അത് സമ്പത്തായിരിക്കാം അല്ലെങ്കിൽ എന്തോ ആയിക്കട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഏറ്റവും വളരെ പ്രാധാന്യത്തോടെ നമ്മൾ അർഹിക്കുന്ന ഒരു അവസരത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ആ ഒരു അവൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവനൊരു കരുണ നമ്മൾ കാണിക്കുമ്പോൾ അവന്റെ മുഖത്ത് പ്രതിഫലിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു ഒരു അവസ്ഥയുണ്ട് അവന്റെ കണ്ണുകളിലും അവന്റെ നോട്ടങ്ങളിലും ഒക്കെ. അല്ലെ, വിശക്കുന്ന ഒരു മനുഷ്യന് നമ്മളൊരു അപ്പം കൊടുക്കുമ്പോൾ അവന്റെ കൊടുക്കുന്ന അത് വാങ്ങിക്കുന്ന ഉടനെ അവന്റെ മുഖത്ത് കാണുന്ന, അല്ലെങ്കിൽ ഒരു ഭിക്ഷ ചോദിക്കാൻ അർഹിക്കപ്പെട്ട മനുഷ്യൻ വരുമ്പോൾ അവനൊരു ഭിക്ഷ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന മനുഷ്യന്റെ മുഖത്ത് കാണിക്കുന്ന എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളൊരു ഒരു ഭാവം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനോഹരമായ റിഫ്ലക്ഷൻ ഉള്ള ഒരു ഭാവം എനിക്ക് തോന്നുന്നു അതാണെന്ന്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള ആരുടെയെങ്കിലുമൊക്കെ മുഖം നമുക്ക് കാണാൻ ഒരവസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ആർക്കെങ്കിലും അർഹിക്കപ്പെട്ടെന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ നന്ദി ഉള്ള മനുഷ്യൻ അത് സ്വീകരിക്കുമ്പോൾ നമ്മളെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിന്റെ അത്രയും യുണീക്കായിട്ട് മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ നമ്മുടെ എത്ര പേരിൽ കൂടി ആ ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ രണ്ടാമത് നമ്മൾ കണ്ട നമുക്ക് ലഭ്യമാകുന്ന കരുണയുടെ ഏറ്റക്കുറച്ചിലൊക്കെ. അത് വളർത്തിയെടുക്കാൻ നമുക്കിടയാവട്ടെ. തീർച്ചയായിട്ടും അച്ഛന്റെ പ്രസംഗം ഒരുപാട് പ്രയോജനപ്പെട്ടു. നമ്മളൊക്കെ നന്മ ചെയ്യുന്നവരായിരിക്കും ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ഈ നോമ്പിൽ ഈ വചനം കൂടെ നമ്മൾ കേൾക്കുമ്പോൾ ആ ഒരു നന്മയുടെ ഭാവം കരുണയുടെ ഭാവം കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറെ കൂടെയൊക്കെ സുതാര്യതയിലേക്ക് വളരാൻ തക്കവണ്ണം അടിസ്ഥാനമിടാൻ നമുക്കിടയാക്കിയ അച്ഛന്റെ വാക്കുകൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്പുരാൻ എല്ലാ കൃപകളും അച്ഛനെ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
നമുക്ക് വളരെ ദൈവികമായ നല്ല ഒരു ദൂതു നൽകിയ പ്രത്യേകിച്ച് ഈ നോമ്പുകാലം കരുണയുടെ കാലമാകുവാൻ നമ്മെ ഓർപ്പിച്ച ബഹുമാനപ്പെട്ട ഐസക് അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലം എന്നുള്ളത് ഒരു എക്സോഡസ് ആണ്, ഒരു പുറപ്പാടാണ്. ആ പുറപ്പാടെന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്കുള്ള തിരികെയുള്ള യാത്രയാണ്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, മാനുഷികമായ കുറവുകളാൽ ദൈവസന്നിധിയിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരികെയുള്ള ഒരു യാത്രയാണ്, ഒരു പുറപ്പാടാണ്, എന്റെ ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ് ഓരോ നോമ്പുകാലവും നമ്മെ ഓർപ്പിക്കുന്നത്. ആ പുറപ്പാടിന്റെ ഏറ്റവും അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് കരുണയാണ്. ദൈവം എന്നോട് കരുണ കാട്ടി, ഇത്രത്തോളം ദൈവം എന്നെ വഴി നടത്തി. ആ കരുണയുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക്, അവന്റെ അടുക്കലേക്ക്, അവനോട് കൂടെയുള്ള ജീവിതത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നോമ്പുകാലം കൂടുതലായ പ്രാർത്ഥനയുടെയും അനുതാപത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും അനുഭവമായി തിരുവാന്തരപ്പെടുത്തിയെടുക്കുകയാണ്. ആ ഒരു വലിയ സന്ദേശം ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് നൽകി. ഈ നോമ്പുകാലം വളരെ പ്രാർത്ഥനയോടും അനുതാപത്തോടും കരുണയുള്ളവരായി തീർന്നുകൊണ്ട് ഈ ആഹാരം വെടിയുന്നതും കുമ്പിടുന്നതും ദണ്ഡ നമസ്കാരം നടക്കുന്നതും ഒക്കെ ആ ഒരു കരുണയുടെ ഭാവം നമ്മൾ കൂടുതലായി ഉണ്ടാകുവാൻ വേണ്ടിയുള്ള നല്ല നിമിഷങ്ങളാണ്. ഒന്നുകൂടി പ്രാർത്ഥനാപൂർവ്വം അതിനായിട്ട് ഒരുങ്ങാം. ഈ നോമ്പുകാലം ഏറ്റവും അധികം ആത്മീയതയുടെയും അനുഗ്രഹത്തിന്റെയും കാലഘട്ടമായി തീരട്ടെ. ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോടും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ വൈദിക സുരേഷരോടും പ്രിയ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം വരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കഷ്ടാനുഭവ നാളിൽ പങ്കാളികളായി കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളാകുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു.
ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് പേരുകൾ ഓർക്കുന്നത് സാറാമ, സുനിൽ, ലൊറൈൻ, ലീലാമ ജോൺ, അജി ഡാനിയൽ, എൽസ, ഈശോ, എലിസബത്ത്, ജോസ്, ടൈറ്റസ്, എലിയാമ, ഫിജിമോൾ പൗലോസ്, റേനു, ജോർജി ജോർജ്, ഷാജി, ജോസ് അടൂർ, സുനിൽ, ബേബിക്കുട്ടി, സൂസി, ജേക്കബ്, ഗ്രേസി, പോൾ ഫിലിപ്പ്, സജി, റൊഹാൻ, ലളിത, പീറ്റർ, ആലിസ് ജോസഫ്, ചിമ്മി, സാറാമ, ജോയൽ, ജോയൽ മാത്യു, ആര്യ, ഫാൻസി, ടോബി, സേറ, മോളി, കുഞ്ഞുമോൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പേര് പറയണ്ട. നമ്മുടെ റബ്ബാസിന്റെ മാതാവിനെ ഉറക്കാം. റേച്ചൽ, ഇപ്പോഴത്തെ പ്രിയപ്പെട്ട തമ്പാനച്ചന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും.
കേൾക്കാമോ?
കേൾക്കാം സാർ, കേൾക്കാം.
പ്രാർത്ഥിക്കാം. ബാലകുമാർ, പിതാവിൻ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതലേക്കും തന്നെ. ജീവന്റെ നായകനും ജീവിതത്തിന്റെ ഉടയവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാൻ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ഈ മധ്യാഹ്നത്തോടടുത്ത സമയത്തിനായിട്ട് ഞങ്ങൾ അവയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നാളിതുവരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവനും ജീവിതവും ആയുസ്സും ആരോഗ്യവും എല്ലാം ഓർത്ത് ദാനമാകുന്നുവല്ലോ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതൊക്കെയും നിന്റെ ദാനമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേയും ഓരോ നിമിഷവും ജീവിതത്തിൽ അവിടുന്ന് നൽകുന്ന ദാനമാകുമെന്ന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, കുറവുകളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങൾ പാപികളും ദോഷികളും പലവിധത്തിലും കുറവുള്ളവരുമാകുന്നുവെന്ന് തിരുവൻപാകെ സമ്മതിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ശരിയായ കടപരിഹാരവും പാപങ്ങളുടെ മോചനവും നൽകി ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ്റെ കൊണ്ട് യോഗ്യതയും അർഹതയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശേഷിക്കുന്ന ആയുസ്സിന്റെ ഓരോ നിമിഷവും ദൈവകരുണയിൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ, ഈ പരിശുദ്ധമായ നോമ്പിന്റെ കാലഘട്ടം കൂടുതൽ കൂടുതൽ ദൈവത്തോടെടുക്കുവാൻ, ദൈവ സാമീപ്യം അനുഭവിക്കുവാൻ, ദൈവ സാദൃശ്യത്തിൽ എത്തിച്ചേരുവാൻ, ദൈവ സാരൂപ്യം നേടുവാൻ, ദൈവികമാകുന്ന സമാധാനത്തിന്റെ ശാന്തിയുടെ അനുഭവത്തിൽ നിലനിൽപ്പാൻ്റെ കോണങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ട ദൈവികമായ ദൂതനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകും. ഞങ്ങൾ കരുണ കാണിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കരുണ ലഭിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. കരുണയുടെ ഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. കരുണ ചെയ്താൽ മാത്രമേ കരുണ ലഭിക്കൂ എന്നുള്ളത് ഒരു ജീവിതത്തിന്റെ പാഠമായിട്ട് മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. സഹസൃഷ്ടികളോട്, സമസൃഷ്ടികളോട് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളോടും, എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളവരോടും, ഞങ്ങളുടെ സ്വന്തം എന്ന് പറയുന്നവരോട് മാത്രമല്ല, അന്യരെന്ന് വിചാരിക്കുന്നവരോടും ഞങ്ങൾ കരുണയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമെന്ന്. കരുണയുള്ള ഭാഗ്യവാന്മാരാകുന്നുവല്ലോ, ആ ഭാഗ്യാവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് വളരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോടൊപ്പമായിരിക്കുന്ന, ഞങ്ങളെ സദാ ആശീർവദിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അഭിമന്യ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആവശ്യമായ എല്ലാ കൃപകളും ജ്ഞാനവും ശക്തിയും ദൈവികമായ സമാധാനം നൽകി വഴിനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ നയിപ്പാൻ ഞങ്ങൾ പിതാവിന്റെ കർത്താവ് കാര്യങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈ ശനിയാഴ്ച നടക്കുന്ന വൈദിക പട്ടംകോട് ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പട്ടമേൽക്കുന്ന അമൽഷമാഷിനെ കരങ്ങൾ സമർപ്പിക്കുന്നു. പിതാവിന്റെ കരങ്ങളിലൂടെ ആത്മാവ് ആവശിച്ച് ആ മകൻ തപ്പിട നല്ലൊരു പുരോഹിതനായി തിരുവനന്തപുരം കർത്താവ് സഹായിക്കണം. ശുശ്രൂഷയെ മുഴുവനായിട്ട് അനുഗ്രഹിച്ചു നിർത്താതെ ശ്രീമാ കർത്താവെ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഐസകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, രാജേഷത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മാമനസിനെയും മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം സാന്നിധ്യം കർത്താവെ ഈ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹത്തിനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംബന്ധിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വിവരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ, അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ശ്രീമായ കർത്താവെ, പരിശുദ്ധ സഭയെ മുഴുവനായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിഷ്ണുഭാവാതിരുമേനെയും എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ചുമാശന്മാരെയും വൈദിക വിദ്യാർത്ഥികളുടെ അധ്യാപകരെയും സുവിശേഷ പ്രവർത്തകരെയും മിഷണറിമാരെയും ആത്മീയ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെയും അതിൽ പങ്കെടുക്കുന്നവരെയും എല്ലാ അൽമായ നേതാക്കന്മാരെയും അവിടെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ സഭകർത്താവെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ നേരിടുവാനും അതിജീവിപ്പാനുമുള്ള കൃപയും ശക്തിയും കൊടുക്കണമേ. അത് ലോകപ്രകാരമുള്ള വെല്ലുവിളികൾ മാത്രമല്ല, അന്തരീയമായിട്ടുള്ള വെല്ലുവിളികളെയും നേരിടുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ സമാധാനം ഉണ്ടാകുവാൻ പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന ഇരുവിഭാഗവും സമാധാനത്തിന്റെ ബന്ധത്തിൽ ഒരുമിച്ചു കൂടുവാൻ, ശത്രുത മറന്ന്, വൈരാഗ്യം മറന്ന്, വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും ഒരേ കുടക്കീഴിൽ ഒരിടയനും ഒരാട്ടിൻ കൂട്ടവുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ഇടവുകളെയും അനുഗ്രഹിക്കണമേ, എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. ലോകത്തെ മുഴുവൻ തിരുവൻപാ സമർപ്പിക്കുന്നവർ, പ്രത്യേകിച്ച് കർഫ്യൂടെയും സിറിയയുടെയും ഇന്നത്തെ അവസ്ഥ, ഗ്രീസിലും മറ്റുമുണ്ടായ വലിയ അപകടം, പിതാവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയൊക്കെയും കർത്താവ് ഇതിന്റെ സമാധാനവും ആശ്വാസവും നീ പകരണമേ. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ളക്കാരും അവർക്ക് തുണയായിരിക്കണമേ. പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ, കർത്താവ് ഉറ്റവരെ ഉടയൊരു നഷ്ടപ്പെട്ടവർ, ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടവർ, ഇപ്പോൾ ഒന്നുമില്ലാതെ കർത്താവ് സകലവും നഷ്ടപ്പെട്ട് കഴിയുന്ന ഹതഭാഗ്യരായിട്ടുള്ള അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവയൊക്കെയും കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. ദൈവമായ കർത്താവ്, ലോകത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ, വർഗീയത വളർന്നു വരുന്നു. കർത്താവ്, ദൈവനിഷേധികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ദൈവമില്ല എന്ന് പറയുന്നവരും വിപരീത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരും സത്യവിശ്വാസത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നവരുമായ അനേക ശക്തികൾ ലോകത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ, കർത്താവ്, സത്യദൈവത്തിൽ ആശ്രയിച്ചും സത്യദൈവത്തിൽ വിശ്വസിച്ചും ഞങ്ങൾക്ക് വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ളവരെ ജീവിക്കാൻ സഹായിക്കണമേ. കർത്താവ്, വീണ്ടും കരുണയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ 40 കുമ്പിടുമ്പോൾ ഓരോ പ്രാവശ്യവും കരുണ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ കരുണയുണ്ടോ എന്ന് സ്വയം ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൃത്യമായ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ബലഹീനത അനുഭവിക്കുന്നവർ അനേകർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മാനസികമായ ക്ലേശം അനുഭവിക്കുന്നവർ അനേകർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കർത്താവ്, ഞങ്ങൾക്ക് പരിചയമുള്ളവരും അല്ലാത്തവരും, കുട്ടികളുടെ പേരുകൾ ഓർക്കപ്പെട്ടവരും, ഓർക്കുവാൻ കഴിയാതെ പോയവരുമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ക്യാൻസർ നിമിത്തം പ്രയാസപ്പെടുന്നവര്, ഹാർട്ട് പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, മറ്റു പലവിധത്തിലുള്ള പ്രയാസങ്ങൾ, മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവര്, കർത്താവ്, ആർത്രൈറ്റിസ് നിമിത്തം പ്രയാസപ്പെടുന്നവര്, അലർജി നിമിത്തം പ്രയാസപ്പെടുന്നവര്, കർത്താവ്, പലവിധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവർക്കും ആശ്വാസവും സൗഖ്യവും കൊടുക്കണമേ. പ്രത്യേകാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയ് പൈങ്ങുല്ലച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അറമ്പാച്ചിന്റെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാവർക്കും ആശ്വാസം നൽകണമേ. കർത്താവ്, അല്ലാത്ത കൊച്ചമ്മയുടെ പിതാവ് ദിവസന്ധ്യ ഗുളിക്കപ്പെട്ടു, ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, മദ്യപാനത്തിനും മറ്റ് പലവിധമായ സാമൂഹ്യ തിന്മകൾക്കും വിധേയപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ നിമിത്തം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിന്റെ വിടുതൽ നൽകണമേ. കർത്താവ്, മക്കളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ പ്രതി വിഷമിക്കുന്ന മക്കൾ, ഇങ്ങനെയുള്ള അനേക കുടുംബങ്ങളെയും വ്യക്തികളെയും ദുരിതം സമർപ്പിക്കുന്നു. കർത്താവ്, അവർക്ക് സമാധാനത്തിന്റെ അനുഭവം നൽകണമേ. ദൈവമായ കർത്താവ്, വിവാഹപ്രായത്തെ കുഞ്ഞുങ്ങൾ വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളികളെ നീ കാണിച്ചു കൊടുക്കണമേ. ദൈവമായ കർത്താവ്, വിവാഹ ജീവിതത്തിൽ പുത്രസമ്പത്തില്ലാതെ വിഷമിക്കുന്ന, പുത്രസൗഭാഗ്യം ലഭിക്കാതെ വിഷമിക്കുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തിക ക്ലേശം നിമിത്തം വിവാഹം നടത്തുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, കർത്താവ്, മാതാപിതാക്കൾ, അതിനുവേണ്ടി വിഷമിക്കുന്ന മാതാപിതാക്കൾ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂണിവേഴ്സിറ്റികളിലും മറ്റ് കോളേജുകളിലും ഡോമുകളിലൊക്കെയും അപ്പാർട്ട്മെന്റിലൊക്കെയും ഭവനത്തിൽ നകർന്നു താമസിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർക്ക് നീ സമീപസ്ഥനായി സകലവിധമായ നന്മകളെ ധാരണ ചെയ്യണമേ. തിന്മയിലേക്ക് ചാഞ്ഞു പോകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കാത്തുകൊള്ളണമേ. കർത്താവ്, നോമ്പിന്റെ കാലഘട്ടം ഞങ്ങൾക്ക് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും കരുണയുടെയും കാലഘട്ടമായി രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിന്റെ അന്ത്യത്തിൽ കർത്താവ്, കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് കർത്താവിന് ഓശാന പാടുവാൻ, കർത്താവിന്റെ പെസഹ പന്തിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരിപ്പാൻ, കർത്താവിന്റെ കാൽവറിയിൽ ഞങ്ങൾക്ക് കാൽവറിയുടെ പാദത്തിങ്കൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം നിൽപ്പാൻ, കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ മഹത്വത്തോടെ അങ്ങ് കാണുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. കർത്താവ്, എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. കർത്താവ്, പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖത്തിൽ കഴിയുന്ന അനേക കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട്. അവരെയൊക്കെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവമേ, അബ്രഹാമിന്റെ ഇസ്ഹാഖിന്റെയും യാക്കോബിന്റെയും മടിയിൽ ഞങ്ങളെല്ലാം വാങ്ങിപ്പോരുകയും അവിടുന്ന് വിശ്രമിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധരും സഹായിക്കും. സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കരുതുവാനായിട്ട് തന്നെ. ആമേൻ.
പെരുമനിയുണ്ടോ? പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടി ഇതിൽ പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടുകൂടിയും ആവശ്യങ്ങളോടും ആഗ്രഹങ്ങളോടുകൂടിയും തുടർന്ന് എല്ലാ പ്രവർത്തനത്തോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. അനുഗ്രഹീതമായ സ്വസ്ഥതകൾ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അപ്പീന തിരുമനസ്സുകൊണ്ട് നാട്ടിലൊക്കെ യാത്രയായി തിരികെ എത്തിയ സമയത്തിന് സിനഡൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഭദ്രാസന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി, വളരെ അനുഗ്രഹമായി അത് പര്യവസാനിച്ചു. ഇതിനൊക്കെ വളരെ ഊർജ്ജസ്വലമായ നേതൃത്വം നൽകി, ഈ പ്രാർത്ഥനയ്ക്കും വളരെ പ്രാർത്ഥനാപൂർവമായ നേതൃത്വം നൽകുകയും ഞങ്ങളെയൊക്കെ അതിന് കൂടുതൽ സജ്ജീകരിക്കുകയും ചെയ്യുന്നു. തിരുമനസ്സിനുള്ള സ്നേഹവും നന്ദിയും വളരെ വിനയത്തോടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവജന സുരക്ഷ നിർവഹിച്ച പ്രിയപ്പെട്ട ഐസക് വിപ്രാശനോടുള്ള അച്ഛനോട് ഒരിക്കൽ കൂടി സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തമ്പാനച്ഛൻ, അതുപോലെ വാമനച്ഛൻ, വി സി വർഗീസച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ആഴമായ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ ചോദ്യപ്പെട്ട മനോജ്, അല്പമേ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന ഞാൻ എനിക്കൊന്ന് 10-70 ആളുകളോളം ഇതിന്റെ വാട്സപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. വാട്സപ്പില് ഞാൻ നമ്പർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് എല്ലാ ആഴ്ചയിലും ഞാൻ ഈ പ്രോഗ്രാം അയക്കുമ്പോൾ കഴിവതും ഞങ്ങൾക്ക് സ്നേഹിതർക്കും മറ്റുള്ളവർക്ക് നമ്മുടെ ആളുകൾക്കൊക്കെ അത് അയച്ചു കൊടുക്കാനായിട്ട് കൃത്യങ്ങൾ താല്പര്യം കാണിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.